الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدًا عبده ورسوله إمام المتقين صلى الله عليه وعلى آله وأصحابه أجمعين وسلم تسليمًا مزيدًا إلى يوم الدين. يا أيها الذين آمنوا اتقوا الله وقولوا قولًا سديدًا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، سهولة مرحبا، الله سبحانه وتعالى كريم لبرماوذي سوكشتم أنسرتم ديركنا من أنهم نغلين قومي بكويا الله من مهتا ينبه مند نمر إلا بلاي زيوث ഒരു رمضان കൂടി കഴിച്ചുകൂട്ടുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായിരിക്കുക. അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ്. നമുക്ക് ഈമാനുള്ള ഓരോ മനുഷ്യനും ഏറ്റവും അധികം സന്തോഷമുള്ള അവസരമാണ് റമദാൻ. നമ്മുടെ ചുറ്റും മുസ്ലിങ്ങളായ സഹോദരങ്ങൾ അവരുടെ പ്രായ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷന്മാരെന്ന വ്യത്യാസമില്ലാതെ ഇബാദത്തുകൾ സജീവമാകുന്നു. അവരുടെ കൂടെ നമുക്കും അതുപോലെ സജീവമാകാൻ സാധിക്കുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് സാധാരണ പതിവില്ലാത്ത സുന്നത്തായ പല അമലുകളും ചെയ്യുന്നത് അത് നമുക്കെല്ലാവർക്കും മടി ഒഴിവാക്കി ആവേശത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു സഹായമാകുന്നുണ്ട്. ഇത് അള്ളാഹു ചെയ്ത ഒരു നിഅമത്താണ്. അള്ളാഹു തആല നമുക്ക് ഇതുപോലെ ഒരുമിച്ച് നോമ്പ് നോൽക്കാൻ ഉള്ള ഒരു നിയമം ഉണ്ടാക്കാതെ, നേരെ മറിച്ച് ഒരു എണ്ണം കണക്കാക്കി ആയുസ്സിൽ ഇത്ര നോമ്പ് നോറ്റുകൊള്ളുക എന്നായിരുന്നു ബാധ്യതയാക്കിയിരുന്നെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുമായിരുന്നു. നമുക്കറിയാം, നോമ്പ് കഴിഞ്ഞ റമദാനിലൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ തന്നെ അത് നോറ്റു വീട്ടാൻ ശ്രമിക്കുമ്പോൾ അവരൊറ്റക്കായതുകൊണ്ട് അത് കുന്നുകൂടി അവസാനം ഭാരമായി മാറാറുണ്ട്. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് അവൻ നമുക്ക് എളുപ്പമാക്കി തന്നതാണ് റംദാനിലുള്ള നിർബന്ധമായ നോമ്പ്. ഒരു മാസവും സമയവും നിശ്ചയിച്ച് അവനിത് നമുക്ക് നൽകി എന്നുള്ളത് ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ മാസത്തിൽ നമ്മൾ പതിവില്ലാത്ത വിധത്തിൽ ആവേശത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. ചുറ്റു നോക്കിയാൽ നമുക്കതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ചെറിയ മക്കളടക്കം പള്ളിയിൽ വന്ന് മുസ്തഫപ്പെടുത്ത് ഖുർആൻ ഓതുന്നത്, പ്രായപൂർത്തി എത്താത്ത നോമ്പ് നിർബന്ധമില്ലാത്ത കുട്ടികൾ പോലും നോമ്പ് നോൽക്കാൻ ശ്രമിക്കുന്നത്, ഇതുപോലെ പ്രായവ്യത്യാസമില്ലാതെ വയസ്സായ ആളുകളും ചെറുപ്പക്കാരും എല്ലാവരും ഒരുപോലെ തറാവേഹിലും മറ്റ് നമസ്കാരങ്ങളിലും ഒക്കെ പള്ളികളിൽ നിറഞ്ഞു കവിയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഈമാനുള്ള ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന്റെ കൂടെ തന്നെ ദൌർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപൂർവം ചില ആളുകൾക്കെങ്കിലും ഇനിയും മടി മാറിയിട്ടില്ല, അലസത അവസാനിച്ചിട്ടില്ല, ഇബാദത്തുകളോട് തുടർന്നു പോരുന്ന നിലപാടിൽ മാറ്റമില്ല. ഇത് വലിയൊരു ദുരന്തമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മളതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ സൃഷ്ടിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം, തിന്നാനും കുടിക്കാനും വിശ്രമിക്കാനുമല്ല. നേരെ മറിച്ച് അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അവന് ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ അളവിന്റെയും ഗുണത്തിന്റെയും അടിസ്ഥാനത്തിൽ നാളെ സ്വർഗവും നരകവും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകാനിരിക്കുകയാണ്. അതവന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. അത് നഷ്ടപ്പെട്ടുകൂടാ. അത് നഷ്ടപ്പെട്ട ആളുകളുടെ ഒരു അടയാളമാണ് ഇബാദത്തുകളിൽ അവർക്ക് അലസത ഉണ്ടാകും, വലിയൊരു ആവേശം ഉണ്ടാവുകയില്ല, താല്പര്യം ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മുനാഫിക്കുകളുടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, വഇദാ ഖാമു ഇലസ്സലാ, അവർ നമസ്കരിക്കാൻ നിന്നാൽ, നമസ്കരിക്കുകയില്ല എന്നവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അവർ നമസ്കരിക്കും. പക്ഷെ എന്താണ് അവരുടെ നമസ്കാരത്തിന്റെ സ്വഭാവം? ഖാമു കുസാല, മടിയന്മാരായിക്കൊണ്ടായിരിക്കും അവർ നമസ്കരിക്കുക. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ കുറിച്ച് ആ നമസ്കാരത്തിൽ അവർ വളരെ കുറച്ച് മാത്രമേ ഓർക്കുകയുള്ളൂ. ഇതൊരു മുനാഫിഖിന്റെ അവസ്ഥയാണ്. എന്നാൽ ഒരു മുഅ്മിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു മുഅ്മിൻ നമസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയും, അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബാങ്ക് കൊടുത്ത് പെട്ടെന്ന് ഇഖാമത്ത് കൊടുത്ത് നമസ്കാരം കൊണ്ട് എനിക്ക് ആശ്വാസം നൽകൂ. അല്ലാഹു തആല വിശ്വാസികളോട് പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നമസ്കാരം കൊണ്ടും സബ്ർ കൊണ്ടും സഹായം തേടുക. എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുള്ള പണി, അത് ദീനിന്റെ പണിയാവട്ടെ ദുനിയാവിന്റെ പണിയാവട്ടെ, അതിനൊരു സഹായമാണ് രണ്ടു കാര്യങ്ങൾ, സബ്റും നമസ്കാരം. സബ്ർ നമുക്കറിയാം, പ്രയാസമുള്ള ഒരു കാര്യം കഷ്ടപ്പെട്ട് അതിന്റെ പുറകെ കൂടി ഇത് ചെയ്തു തീർത്തി അടങ്ങുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി, അതാണ് സബ്ർ. അത് ഏതു കാര്യത്തിനും സഹായമാകും എന്ന് നമുക്ക് ഉറപ്പാണ്. അതെങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്നാൽ നമസ്കാരം എങ്ങനെയാണ് നമ്മുടെ ജോലികൾക്ക് സഹായമാവുക? നമസ്കാരം സഹായമാകും. നമസ്കരിക്കേണ്ടത് പോലെ നമസ്കരിച്ചാൽ സഹായമാകും, മനസ്സിന് സമാധാനമുണ്ടാകും, അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അതുപോലെ തെറ്റുകളിൽ നിന്ന് തടയാൻ നമസ്കാരം കാരണമാകും. ഇതൊക്കെ എങ്ങനെയുള്ള നമസ്കാരമാണ്? അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നമസ്കരിച്ചാൽ. നമസ്കാരം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയത് തന്നെ ലിഖിരി, എന്നെ ഓർക്കാൻ വേണ്ടി. അപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടി തൃപ്തിയോടെ സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം. സഹാബത്ത് നമുക്ക് വ്യക്തമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അൻസാരിയായ ഒരു സഹാബിയും മുഹാജിറായ ഒരു സഹാബിയും രണ്ടുപേരെയും ഒരു യുദ്ധത്തിൽ കാവലിന് വേണ്ടി ഏൽപ്പിച്ചു. മുസ്ലിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി കാവലിന് മുഹാജിറായ സഹാബി നേരെ കിടന്നുറങ്ങി. അൻസാരിയായിട്ടുള്ള സഹാബി അദ്ദേഹം കാവൽ നിന്നു. ഒരു മുശ്രിക്ക് അമ്പെയ്ത് ഈ അൻസാരിയുടെ ശരീരത്തിൽ അമ്പ് തറച്ചു കയറി. രണ്ട് അമ്പുകൾ അയാളുടെ ശരീരത്തിൽ കയറി. അത് കഴിഞ്ഞ് മൂന്നാമത്തേതും തറച്ചപ്പോഴാണ് അയാൾ നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ച് അടുത്ത് നിൽക്കുന്ന തന്റെ കൂട്ടുകാരനെ ഉണർത്തിയത്. അദ്ദേഹം ചോദിച്ചു, താങ്കൾക്ക് ആദ്യം തന്നെ അമ്പ് തറച്ചപ്പോൾ എന്നെ ഉണർത്തിക്കൂടായിരുന്നു? ഇവരുണർത്തത് കണ്ടപ്പോഴാണ് മുശ്രിക്ക് തിരിഞ്ഞോടി. ഈ സഹാബി അമ്പ് ശരീരത്തിൽ തറച്ചു കയറിയ സഹാബി പറയുകയുണ്ടായി, കുന്തു അഖ്റഉ സൂറതൻ വലം ഉഹിബ്ബ അൻ അഖ്തഅഹ, ഞാനൊരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത് ആ സൂറത്ത് പൂർത്തിയാകാതെ നിർത്താൻ എനിക്ക് തോന്നിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം സന്തോഷത്തോടെയായിരിക്കും, എത്രമാത്രം വേണമെന്ന് കരുതിയിട്ടായിരിക്കും അവർ നമസ്കരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഇന്നി കുന്തു ഫീ സൂറത്തിൻ അഖ്റഉഹ, ഞാനൊരു സൂറത്തിന്റെ ഇടയിലായിരുന്നു. ഫല മുഹിബ്ബ അൻ അഖ്തഅഹ. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇമാം അബൂദാവൂദിന്റെ റിവായത്താണ്. അപ്പൊ ഇങ്ങനെയായിരുന്നു സഹാബത്തിന്റെ നമസ്കാരം. ഇത് നമസ്കാരത്തിന് മാത്രമുള്ളതല്ല, ഏതൊരു ഇബാദത്തും തൃപ്തിയോടെയും സന്തോഷത്തോടെയും ചെയ്യുക, അത് മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഏതൊരു വിഷമകരമായ കാര്യവും ദീനിന് വേണ്ടി ഏറ്റെടുത്ത് സന്തോഷത്തോടെ അത് പൂർത്തിയാക്കുക, അത് മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്. മുനാഫിക്കുകൾ നേരെ വിപരീതമായിരിക്കും. മുനാഫിക്കുകളുടെ അവസ്ഥ നമസ്കാരത്തിൽ നമ്മൾ കണ്ടു. എങ്ങനെയാണ് മുനാഫിക്കിന്റെ നമസ്കാരം, എങ്ങനെയാണ് മുഅ്മിന്റെ നമസ്കാരം? ഇനി അല്ലാഹു തആല ഈ രണ്ട് കൂട്ടരെയും താരതമ്യം ചെയ്തുകൊണ്ട് മറ്റൊരു സന്ദർഭം കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് യുദ്ധമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. ജിഹാദിന്റെ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവം സഹാബത്തിന്റെ കാലത്തുള്ള കാര്യം അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരും. ഇദ് യുഗശ്ശീകും തുമ്മ അൻസല മിൻ ബഅദിൽ ഗമ്മി അമനതൻ, നിങ്ങൾക്ക് വളരെ വലിയ പരീക്ഷണവും വിഷമവും ഉണ്ടായി ഉഹദ് യുദ്ധത്തിൽ. അതിനുശേഷം അല്ലാഹു തആല ആശ്വാസം അവതരിപ്പിച്ചു. അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസം, ആ ആശ്വാസം എങ്ങനെയാണ് വന്നത്? നുആസൻ, ഒരു ഉറക്കമായിക്കൊണ്ട്, ഉറക്കം തൂങ്ങുന്ന അവസ്ഥ, അതായിരുന്നു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആശ്വാസം. യഗ്ഷാ ത്വായിഫത്തം മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ അത് പിടികൂടി. വത്വായിഫത്തും ഖദ് അഹമ്മതുഹും അൻഫുസുഹും യദുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് ദന്നൽ ജാഹിലിയ്യ, എന്നാൽ ഒരു വിഭാഗം ആളുകൾ അവർക്ക് ഉറക്കം വരുന്നില്ല, അവർ അള്ളാഹുവിനെ കുറിച്ച് ജാഹിലിയ കാലത്ത് ഇതുപോലെ വേണ്ടാത്ത വിചാരങ്ങളുമായി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായം എന്താണ് വരാത്തത്? അള്ളാഹു എന്താണ് നമ്മെ രക്ഷിക്കാത്തത്? എന്താണ് നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ മെച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടരാകട്ടെ, അള്ളാഹുവിന്റെ തീരുമാനം നടക്കും, അവൻ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ വിജയം, ഇതിൽ രണ്ടിലൊന്ന് നൽകും എന്ന ഉറപ്പോടുകൂടി യുദ്ധം ചെയ്യുകയാണ്. അവർക്ക് എന്തുണ്ടായി? മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും, അവരുടെ കയ്യിൽ നിന്ന്, യഥാർത്ഥ മുഅ്മിനീങ്ങളായ സഹാബത്തിന്റെ കയ്യിൽ നിന്ന് യുദ്ധക്കളത്തിൽ ഉറക്കം തൂങ്ങിയതിന്റെ ഫലമായി വാളുകൾ ഉതിർന്നു വീഴാൻ തുടങ്ങി കയ്യിൽ നിന്ന്. മുനാഫിക്കുകളെ ആളുകൾ ഉറങ്ങാൻ പോയിട്ട് അവർക്ക് മനസ്സിന് യാതൊരു സമാധാനവുമില്ല. ഇതാണ് മുഅ്മിനീങ്ങളുടെ പ്രത്യേകത. ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിൽ ഉറങ്ങുക എന്നുള്ളത് മുഅ്മിനീന്റെ ലക്ഷണമാണ്, നമസ്കാരത്തിൽ ഉറങ്ങുക എന്നുള്ളത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ഇതാണ് മുഅ്മിനീങ്ങളുടെയും മുനാഫിക്കുകളുടെയും വ്യത്യാസം. മനസ്സറിഞ്ഞ് തൃപ്തിയോടെയായിരിക്കും അവർ ഇബാദത്ത് ചെയ്യുക. അതുകൊണ്ട് അവർക്ക് അങ്ങേയറ്റത്തെ പ്രയാസകരമായ ഇബാദത്തുകൾ പോലും ആസ്വാദ്യകരമായിരിക്കും. നമുക്കറിയാം, റമദാൻ മാസത്തിൽ മാത്രം നമ്മൾ ചെയ്യുന്നതാണ് തറവീഹ് നമസ്കാരം. അതെല്ലാ സമയത്തും ചെയ്യേണ്ടതാണ്. ഖിയാമുൽ ലൈൽ റമദാനിൽ മാത്രമാണ് ജമാഅത്തായിട്ട് നമുക്ക് സുന്നത്താക്കിയിട്ടുള്ളത്. അത് മറ്റൊരു സമയത്തും നമുക്ക് കിട്ടാനില്ലാത്ത ഒരു അപൂർവമായ അവസരമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഖുർആൻ ധാരാളമായി ഓതി നമസ്കരിക്കണം. ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ അൻകുസ് മിൻഹു ഖലീല, രാത്രി നീ നമസ്കരിക്കുക, അത് കുറച്ച് ഭാഗം ഉറങ്ങിയാൽ മതി എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തതാണെന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ശിക്ഷ വരാനില്ല അള്ളാഹുവിന്റെ അടുത്ത് നിന്ന്. എന്നിട്ടും അദ്ദേഹം കാലിൽ നീര് വരുന്ന അത്രയും സമയം നമസ്കരിക്കുമായിരുന്നു. അത് കണ്ടിട്ട് ചോദിക്കുകയുണ്ടായി, താങ്കളുടെ പാപങ്ങളൊക്കെ പുറത്തു കഴിഞ്ഞതാണല്ലോ. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അത് അഫ്വലായതിനോട് ചേരാത്ത രീതിയിൽ, അഫ്വലല്ലാത്തത് ചെയ്യുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം അത് സംഭവിച്ചാൽ പോലും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലേ? അഫല അകൂനു അബ്ദൻ ഷകൂറ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒരു രാത്രിയിൽ ഒരൊറ്റ ആയത്ത് ഓതിക്കൊണ്ട് ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദു വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം ഈ ഒരൊറ്റ ആയത്ത് ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവനും ആവർത്തിച്ച് ഓതി കരഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് നമ്മുടെ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി പള്ളിയിൽ നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് രാത്രിയുടെ പകുതി സമയത്തോളം നമസ്കരിച്ചിട്ടും സഹാബത്ത് പോകുന്നില്ല, ഇനിയും നമസ്കരിക്കണം എന്നാണ് അവരുടെ ആവശ്യം. മൂന്ന് ദിവസം നമസ്കരിച്ചു നമുക്കറിയാം. ആ കൂട്ടത്തിൽ ഒരുപക്ഷെ മുനാഫിക്കുകൾ വരെ ഉണ്ടായിരിക്കാം, അള്ളാഹു ആലം. പക്ഷെ ഒരാളുടെയും പരാതി ഉണ്ടായിട്ടില്ല, അത് നീണ്ടുപോയെന്ന്. എന്തായാലും പ്രായമായ ആളുകൾ സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു റസൂലിന് വഹി ഇറങ്ങുന്ന എത്ര വയസ്സിലാണ്? അദ്ദേഹത്തിന്റെ കൂടെയുള്ള വലിയ വലിയ സഹാബത്ത് അവരൊക്കെ അദ്ദേഹത്തിന്റെ അതേ പ്രായമുള്ളവർ തന്നെയായിരുന്നു. പിന്നെയും 10 വർഷം കഴിഞ്ഞിട്ടാണ് ഹിജ്റ. അപ്പൊ അവർക്കൊക്കെ എത്ര വയസ്സുണ്ടാകും, എന്തൊക്കെ അസുഖങ്ങളുണ്ടാകും, എന്തൊക്കെ ജോലികൾ അവർ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഒരാളും പരാതി പറഞ്ഞില്ല. അവരിനിയും വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അവസാനത്തെ ദിവസം അത്താഴം കഴിക്കാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾ പേടിച്ചുപോയി, അത്താഴം നഷ്ടപ്പെടുമോ എന്ന് ഞങ്ങൾ പേടിച്ചുപോയി. അത്രയും അദ്ദേഹം ദീർഘിപ്പിച്ചാണ് നമസ്കരിച്ചത്. ഫർള് നമസ്കാരം ദീർഘിപ്പിച്ച സഹാബിയോട് പരാതി വന്നപ്പോൾ, മറ്റൊരാൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ, അഫത്താനുൻ അൻതയാ മുആദ്, നീ കുഴപ്പമുണ്ടാക്കുകയാണോ എന്ന് ചോദിച്ച അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത്താഴത്തിന്റെ സമയം വരെ തറവീഹ് നമസ്കരിച്ചത്. കാരണം ഇത് രണ്ടും രണ്ടാണ്. ഫർള് നമസ്കാരം പോലെയല്ല, കാര്യമായ ഉതിരുകളുള്ള ആളുകൾക്ക്, കാര്യമായ അസുഖമുള്ള ആൾക്ക്, അങ്ങേയറ്റം പ്രായം ചെന്ന് സാധിക്കാത്ത ആളുകൾക്ക്, അവർക്ക് നമസ്കരിക്കാതിരിക്കാം, അവർക്ക് വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം, അതിനൊക്കെയുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഇത് ദീർഘിപ്പിക്കുന്നത് തെറ്റില്ല. കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഹത്തം തീർത്തിട്ടില്ലെങ്കിൽ ആ ഇമാം പിശുക്കനാണ് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്നിലധികം ഹത്തം തീർക്കും മുമ്പ് കാലത്തൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തറാവീഹ് നമസ്കാരം ഒരു അവസരമായിട്ട് കാണുക. അത് നമ്മൾ ഏതൊക്കെ പള്ളികൾ നമസ്കരിക്കുകയാണെങ്കിലും അവിടുത്തെ ഇമാമിനെ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച്, നമ്മുടെ പ്രായവും നമ്മുടെ നാട്ടിലെ പിടിപാടുമൊക്കെ വെച്ച് ആ ഇമാമിനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി നമസ്കാരം എങ്ങനെയെങ്കിലും കുറക്കാനുള്ള ഒരു പിന്തിരിപ്പനായി മാറാതിരിക്കുക. അങ്ങനെ മറ്റുള്ളവരുടെ കൂടി നഷ്ടത്തിന് നമ്മൾ കാരണക്കാരാവാതിരിക്കുക. ഇതൊരു അവസരമായി കാണുക. നമസ്കാരം മാത്രമല്ല, ഏതൊരു ഇബാദത്തായാലും ഈ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അവസരം നൽകിയതാണ് എന്ന ബോധത്തോടുകൂടി ഇബാദത്തുകൾ നമ്മൾ മത്സരിക്കുക. അതിന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കാര്യമായ എന്തോ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ മനസ്സിൽ നിഫാഖിന്റെ അംശമുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. നിഫാഖുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവരുടെ അമലുകൾ അള്ളാഹു തആല കുറച്ചു കളയും, അവർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ യുദ്ധത്തിന് പോകാതെ പിന്തുനിൽക്കുന്ന ആളുകൾ, അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല ഉദറുകളും പറയും, പല ന്യായങ്ങളും അവർ പറയും. ഞങ്ങളുടെ വീട്ടിൽ ആളില്ല, അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടാനുള്ള സാമ്പത്തിക ശേഷിയില്ല, വാഹനമില്ല, അല്ലെങ്കിൽ യുദ്ധത്തിന് പുറത്തു നാടുകളിൽ പോയാൽ അവിടെയുള്ള ഫിത്നകളിൽ പെട്ടുപോകും. ഇങ്ങനെ പല പല ഉദറുകളും പറയുന്നതായി ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട് മുനാഫിക്കുകളെ കുറിച്ച്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, انما يستاذنك الذين لا يؤمنون بالله واليوم الاخر اللهവിനെ മന്ദദിനത്തിലും വിശ്വസിക്കാത്തവർ, ഈമാൻ ഇല്ലാത്തവരാണ് നിന്നോട് ഉദർ പറയുന്നത്. എല്ലാ ഉദറും അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ അവർ പറയും, അവരെ വഷളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് പറയുകയാണ്, ഈ ഉദർ പറഞ്ഞു വരുന്നവരൊക്കെ അവരുടെ യഥാർത്ഥ കുഴപ്പം എന്താണ്? ഈമാൻ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നാളെ ആഖിറത്തുണ്ട്, അവിടെ ഇതിന്റെ റിസൾട്ട് അറിയും എന്ന് ഈമാനില്ല. അതുകൊണ്ടാണ് അവർ ഉദറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൽബ് ശക്കിലാണ്, ഈമാനിന്റെ പൂർണ്ണതയില്ല, ചെറിയ സംശയമുണ്ട് ദീനിന്റെ കാര്യത്തിൽ. അവരവരുടെ സംശയത്തിൽ ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ യുദ്ധം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ ജിഹാദ് അതവർ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അതിനവർക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ, അവരതിനു വേണ്ടി നേരത്തെ കണ്ട് ഒരുങ്ങുമായിരുന്നു. ഇപ്പൊ നമ്മൾ പല ഒഴികഴിവുകളും പറയും, പല സാഹചര്യങ്ങൾ അങ്ങനെയായതുകൊണ്ടാണ് ഇങ്ങനെയായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റി ഇതിനുവേണ്ടി ഒരുങ്ങും. അങ്ങനെ അവർ ഒരുങ്ങുമായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? അവർ ഒരുങ്ങാതിരിക്കാനും ഇപ്പോഴിങ്ങനെ ഒഴികഴിവുകൾ പറയാനും ഒക്കെയുള്ള കാരണം എന്താണ്? അവർ യുദ്ധത്തിന് പോകുന്നത് അള്ളാഹുവിന് വെറുപ്പാണ്, അള്ളാഹുവിന് താല്പര്യമില്ല. അവന്റെ ഔലിയാക്കളായ സഹാബത്തിന്റെ കൂടെ ഈ വൃത്തികെട്ട ആളുകൾ വേണ്ട എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ഫസബ്ബഖഹും, അള്ളാഹു അവരുടെ മനസ്സിൽ നിന്ന് ആ താല്പര്യം എടുത്തു കളഞ്ഞു. വഖീല ഖുഉദൂ മഅൽ ഖാഇദീൻ, നിങ്ങൾ അവിടെ ഇരുന്നു കൊള്ളുക എന്ന് അവരോട് പറയപ്പെട്ടിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ആയത്തുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ പേടിക്കേണ്ടതാണ്, വളരെയധികം പേടിക്കേണ്ടതാണ് ഈ ആയത്തുകൾ. ഇതുപോലെ നമ്മൾ ആയിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ കാലത്ത് ഈ പറയുന്ന സാഹചര്യമില്ല, ജിഹാദില്ല. പക്ഷേ ഇന്ന് പല ഇബാദത്തുകളും വേറെയുണ്ട്. തറാവീഹ് നമസ്കാരമുണ്ട്, സദഖയുണ്ട്. സദഖ ചോദിച്ചു വരുന്ന ആളുകളെയൊക്കെ എങ്ങനെയാണ് ആളുകൾ കൈകാര്യം ചെയ്യുന്നത്? നമ്മളാണ് ഈ പണമൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയത് എന്ന് തോന്നുന്ന രീതിയിലാണ് പെരുമാറുന്നത്. ഏതെങ്കിലും മദ്രസയുടെയോ ദീനി സ്ഥാപനത്തിന്റെയൊക്കെ പിരിവിനാണ് വരുന്നത്. എന്നിട്ട് അവരോട് മനുഷ്യൻ പെരുമാറുന്ന രൂപം, കൊടുക്കാനില്ലെങ്കിൽ നല്ല വാക്ക് പറയുക എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇത് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തുകൊണ്ടൊരു ചീത്ത വാക്ക് പറഞ്ഞ് ആ കൊടുത്തതും ഇല്ലാതാക്കി അവരെ മാനസികമായി തളർത്തിയിട്ട് പറഞ്ഞേക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല, പക്ഷെ നമ്മൾ പേടിക്കുക. നമ്മൾ ഏതൊരു ഇബാദത്തിന്റെ കാര്യത്തിലും ഇങ്ങനൊരു പിന്തിരിപ്പൻ നയം നമുക്കുണ്ടോ? സ്വയം പുറകോട്ട് മാറുകയും മറ്റുള്ളവരെ കൂടി പുറകോട്ട് വലിക്കുകയും ചെയ്യുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ മുനാഫിക്കിന്റെ സ്വഭാവമാണ് അത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ ഇബാദത്തുകളിൽ നിന്ന് പുറകോട്ട് പോകാൻ റമദാൻ മാസമായിട്ടും ഇങ്ങനെയുള്ള ഇത്ര വലിയ അവസരം നമുക്ക് കിട്ടിയിട്ടും ഈ അവസരത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയുകയുണ്ടായി, ലൗ ഖീല, അദ്ദേഹം പറയുകയാണ് സത്യം ചെയ്തുകൊണ്ട്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ, ഖബർ ഖബറിൽ കിടക്കുന്ന ആളുകളോട്, ഖബർ ആളുകളോട് പറയുമായിരുന്നെങ്കിൽ, തമന്നൗ, നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളുക എന്ന് അവരോട് പറഞ്ഞിരുന്നെങ്കിൽ, തമന്നൗ യൗമം മിൻ റമദാൻ, അവർ റമദാനിൽ ഒരു ദിവസം ആഗ്രഹിക്കുമായിരുന്നു. വേറെ ഒന്നും അവർക്ക് ആവശ്യപ്പെടാൻ ഉണ്ടാവുകയില്ല, സമ്പത്ത് അവർ ആവശ്യപ്പെടുകയില്ല. നമ്മളിത് പറയുന്നത് പോലെ ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ, ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു, ഇനി ഒന്ന് കിടക്കാൻ, അതല്ല അവർ ആവശ്യപ്പെടുക. റമദാനിൽ ഒരു ദിവസം ഇബാദത്ത് ചെയ്യാൻ അവർ ആവശ്യപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ ഇബ്നു റജബ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, മൻ റുഹിമ ഫീ റമദാൻ ഫഹുവൽ മർഹൂം വമൻ ഹുരിമ ഫീഹി ഫഹുവൽ മഹ്റൂം, ആരാണോ റമദാനിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയത് അവനാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ആരാണോ റമദാനിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടത് അവൻ നശിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, റഹിമ അൻഫു മ്രീൻ അദറകഹു റമദാൻ വലം യുഗ്ഫർല, റമദാൻ മാസത്തിൽ ജീവിച്ചിരുന്നിട്ട് പാപമോചനം നേടാത്തവൻ അവൻ നശിച്ചിരിക്കുന്നു. അവനെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ്, അവൻ അകന്നു പോകട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ അവസരം ഇത് കാര്യമായി പരിഗണിക്കുക. ഈ സന്ദർഭത്തിൽ ആവേശത്തോടു കൂടി ഇബാദത്ത് ചെയ്യുക. നമ്മൾ സാധാരണ കാണാറുണ്ട് വിദ്യാർത്ഥികൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവർ, അവർ ഏത് ദിവസം പഠിക്കാതെ മടിപിടിച്ച് നടന്നാലും കളിച്ചാലും നമ്മൾ പരിഗണിച്ചേക്കും. പക്ഷെ പരീക്ഷയുടെ ദിവസം കടന്നുറങ്ങുകയാണെങ്കിലോ അവന് വിവരമില്ലെന്ന് മാത്രമല്ല അദബുമില്ല എന്ന് നമ്മൾ ഉറപ്പിക്കും. അവന്റെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ അതോടുകൂടി അവസാനിക്കും. എന്തുകൊണ്ടാണ്? അവൻ ഇതിനെ ഒരു കാര്യമായി എടുത്തിട്ടില്ല. സഹോദരന്മാരെ, നമ്മളങ്ങനെ ആയിക്കൂടാ. നമ്മുടെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ ആയിക്കൂടാ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മുടെ ഓരോരുത്തരുടെയും നഫ്സ് ഇത് നാളെ രണ്ട് കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ളതാണ്. ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ് സഈർ, അത് മൂന്നാമത്തെ ഓപ്ഷനില്ല. ഇതിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരമാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ. സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഒരാൾ ഒരു കച്ചവടക്കാരൻ, അവൻ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന, കച്ചവടം കൂടുതലായി നടക്കുന്ന, ഇരട്ടിയാകുന്ന സീസണുകളിൽ മടിപിടിച്ച് കിടന്നാൽ, അവൻ അതിൽ അശ്രദ്ധനായാൽ പിന്നെ എപ്പോഴാണ് അവൻ കച്ചവടം ചെയ്യുക? അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് അവൻ ഭ്രാന്തനാണെന്ന് നമ്മൾ പറയും. നമുക്ക് അള്ളാഹു തആല വലിയൊരു അവസരമാണ് നൽകിയിരിക്കുന്നത്. റംസാൻ ഓരോ അമലിനും ഇരട്ടി ഇരട്ടിയായി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. ഇല്ല സൗം ഫഇന്നഹു ലീ വഅന അജ്സീബി, എല്ലാ അമലുകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം അള്ളാഹു ഓരോരുത്തരുടെയും അമലിന്റെ ഗുണത്തിനനുസരിച്ച് കൊടുക്കും. പക്ഷെ നോമ്പൊഴികെ അതിന്റെ കണക്ക് ഞാൻ പറയുന്നില്ല, അതെനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രത്യേക പ്രതിഫലം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നിസ്വാസം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസം ഉപയോഗപ്പെടുത്തുക. ഇതിന് നമുക്ക് ഏറ്റവും വലിയ തടസ്സമാകുന്ന കാര്യം, നമ്മെ പുറകോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ദീർഘമായ സ്വപ്നങ്ങളാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഒരുപാട് കാലം ഇനിയും ജീവിച്ചിരിക്കും എന്നൊരു സ്വപ്നമുണ്ട്. ഇങ്ങനെയുള്ള സ്വപ്നവും ഇങ്ങനെയുള്ള ധാരണയുമായി നടന്ന കുറെ ആളുകൾ ഖബറിൽ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ നോമ്പിലുണ്ടായിരുന്നു, ഇപ്പോഴവരില്ല. അവരെല്ലാവരും വിചാരിച്ചിരിക്കും അടുത്ത റമദാനിലുണ്ടാകും, ഇനിയും കുറെ റമദാനൊക്കെ കൂടും. പക്ഷേ അവർ ഇന്ന് ഖബറിനടിയിലാണ്. അവരോട് പറഞ്ഞാൽ, അവരുടെ ആഗ്രഹം ചോദിച്ചാൽ അവരിന്നിവിടെ വന്ന് ഇബാദത്ത് ചെയ്യണമെന്ന് പറയും, പക്ഷെ അവർക്ക് സാധിക്കുകയില്ല. നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയിൽ, സഹീഹ് ബുഖാരിയിൽ കാണാം, ഇന്നൽ ജന്നത ലഅഖറബു ഇലാ അഹദികും മിൻ ശിറാഖി നഅലി, സ്വർഗം നിങ്ങളുടെ ഒരാളുടെ ചെരിപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്. മരിച്ചു കഴിഞ്ഞാൽ തുടങ്ങി സ്വർഗത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. മരിക്കുന്ന സമയത്ത്, മരിക്കുന്നതിന് മുമ്പായി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ വരും. നരകവും അങ്ങനെ തന്നെയാണ്, മരണത്തോടുകൂടി അനുഭവിക്കാൻ തുടങ്ങും. റൂഹ് പിടിക്കുന്നത് തന്നെ രണ്ട് രൂപത്തിലാണ് നമുക്കറിയാം. അതേ നിമിഷവും ആവാം. എന്റെ സ്വർഗവും എന്റെ നരകവും ഞാനിപ്പോഴേ അനുഭവിക്കാൻ തുടങ്ങാം, നിമിഷങ്ങൾക്കുള്ളിൽ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ബോധം നമുക്കുണ്ടാകണം. ഈ ബോധമുണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്തിൽ സജീവമായിരിക്കും. നമ്മൾ അള്ളാഹു നൽകുന്ന ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മുടെ ഒക്കെ സ്വപ്നം ഒരുപാട് ദീർഘിച്ചാണ് കിടക്കുന്നത്. സഹാബത്ത് ഇങ്ങനെയായിരുന്നില്ല. നിങ്ങൾ കേട്ടിരിക്കും പല സഹാബത്തും രാത്രിയിൽ ഇശാ കഴിഞ്ഞ ഉടനെ തന്നെ വിതർ നമസ്കരിക്കാറുണ്ടായിരുന്നു. ഖിബാറുകളായ നേതാക്കന്മാരായ ചില സഹാബത്ത്, ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബത്ത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നത്? രാത്രിയുടെ അവസാനത്തെ വക്തിന് എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയാനിട്ടല്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ഹദീസിനെ പരിഹസിക്കുന്ന ഒരു വ്യക്തി എഴുതുകയുണ്ടായി, ഇസ്ലാമിക പ്രബോധകന്മാർ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ചെയ്യാനാണ്, അഥവാ ജമാഅത്തായി നമസ്കരിക്കരുത്, നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ട്. മടിയന്മാരായ ഏതാനും സഹാബത്തിന്റെ മാർഗമല്ല ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. രാത്രി അവസാനം എഴുന്നേൽക്കാൻ മടിയുള്ള ഒരു കൂട്ടം സഹാബത്ത് അവരുടെ സുന്നത്തല്ല പഠിപ്പിക്കേണ്ടത്, അവരാണ് പിന്നെ തറാവീഹ് തുടങ്ങിയതെന്നാണ് അയാൾ പറയുന്നത്. നഊദുബില്ല, സഹാബത്ത് ആരും രാത്രി അവസാനം എഴുന്നേൽക്കാൻ മടിയുണ്ടായിട്ടല്ല. ഇതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടായിരുന്നു ചില സഹാബത്ത് ഇശാ കഴിഞ്ഞ ഉടനെ വിതർ നമസ്കരിക്കാറുണ്ടായിരുന്നത്? അവരുടെ പേരൊക്കെ പറഞ്ഞതിന് ശേഷം ഇബ്നു റജബ് റഹിമഹുല്ലാ പറയുന്നു, ഖൗഫൻ മിൻ ഹുജൂമിൽ മൗത്ത് ഫിൻ നൗം, ഉറക്കത്തിൽ മരണം വന്ന് പിടികൂടുന്നത് പേടിച്ചിട്ടാണ്. വകാനു അലാ നിഹായത്തിൻ മിൻ ഖസറിൽ അമൽ, കാരണം സഹാബത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? കാനു അലാ നിഹായത്തിൻ മിൻ ഖസറിൽ അമൽ, ഖസറുൽ അമൽ, പ്രതീക്ഷകൾ കുറക്കുക എന്നുള്ളത്, സ്വപ്നങ്ങൾ അധികം നീട്ടിക്കൊണ്ടുപോകാതെ അടുത്ത് വെക്കുക എന്നുള്ളത്. ഞാനിപ്പോ മരിച്ചേക്കാം, നാളെ മരിച്ചേക്കാം എന്നുള്ള ചിന്ത, ആ കാര്യത്തിനാണ് ഖസറുൽ അമൽ എന്ന് പറയുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ കാണാതെ എന്റെ ആയുസ് എത്തി എന്ന് ചിന്തിച്ച് ജീവിക്കുക, അതിന്റെ അങ്ങേ തലക്കലായിരുന്നു സഹാബത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളൊന്ന് കുറച്ചാൽ, നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് നമ്മളൊന്ന് കുറച്ച്, ആ പരിധി ഒന്ന് കുറച്ചു വെച്ചാൽ നമ്മൾ ഇബാദത്തിൽ സജീവമാകും. അടുത്ത റംദാനിൽ ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചു നോക്കൂ, ഇതാണ് എന്റെ അവസാനത്തെ റംദാൻ എന്ന് വിചാരിച്ചു നോക്കൂ, നമ്മൾ ഇബാദത്തുകൾ സജീവമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ച കാര്യമാണിത്. ഒരു സഹാബി വന്ന് ഉപദേശം ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഇദാഖും തഫി സലാതി ഫസല്ലി സലാത മുവദ്ദിഅ, നീ നമസ്കരിക്കുകയാണെങ്കിൽ മരിക്കാൻ പോകുന്നവനെ പോലെ നമസ്കരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ തറാവീഹ് കഴിഞ്ഞിട്ട് ഞാൻ മരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് മതിയാകുമോ? നിങ്ങൾ പരാതി പറയുമോ, എനിക്ക് അവിടെ വേദനയുണ്ട് ഇവിടെ വേദനയുണ്ടെന്ന് പരാതി ഉണ്ടാകുമോ? ഇല്ല, നമ്മൾ സന്തോഷത്തോടെ നമസ്കരിക്കും. നമുക്ക് എത്ര നമസ്കരിച്ചാലും മതിയാവുകയില്ല. ആ നമസ്കാരത്തിൽ കടന്ന് മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അസുഖം കൊണ്ട് അത് മൂത്ത് ഈ നമസ്കാരത്തിൽ അങ്ങോട്ട് മരിക്കട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കും. അങ്ങനെ നമസ്കരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ അവനിലേക്ക് അടുപ്പിക്കുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا محمد وعلى آله وأصحابه أجمعين أما بعد سهودنا الله رمضان ما سم الله سبحانه وتعالى ഒരു മുഅ്മിനെ ഒരു പരിശീലനമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മാസത്തിൽ അല്ലാഹുമായുള്ള ബന്ധം നന്നാക്കാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദീൻ, നമുക്കറിയാം ഈ ദീനിന്റെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഖാലിഖായ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ്, അവനുള്ള ഇബാദത്ത് ഇഖ്ലാസോട് ചെയ്യുക. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ അടിമകളോട്, സൃഷ്ടികളോടുള്ള ഇഹ്സാൻ. ഈ രണ്ടു കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ദീനിന്റെ രണ്ട് നെടും തൂൺ. ഈ രണ്ട് തൂണില്ലാതെ ആ മനുഷ്യന്റെ ദീന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ നിങ്ങൾ എവിടെ നോക്കിയാലും ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ടാകും. ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وقال الله ربك لا تعبدوا إلا إياه وبالوالدين إحسانا അതുപോലെ الذين يقيمون الصلاة ويؤتون الزكاة നമസ്കാരം الله سبحانه وتعالى കുള്ളത് അതുപോലെ സൃഷ്ടികൾക്ക് സക്കാത്ത്. ഇങ്ങനെ എവിടെയൊക്കെ അല്ലാഹുവിനെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിൽ നിരവധി സ്ഥലങ്ങളിൽ കൂടെ അവന്റെ സൃഷ്ടികളായ അവന്റെ പടപ്പുകളായ മനുഷ്യരോടുള്ള ഹക്കുകളെ കുറിച്ച് പറഞ്ഞിരിക്കും. ഈ രണ്ട് ഹക്കുകൾ ആര് നിറവേറ്റുന്നുവോ അതിനനുസരിച്ചാണ് അവന്റെ വിജയം, അതിനനുസരിച്ചാണ് അള്ളാഹുവിന് അടുക്കൽ അവന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ഗുണമാണ് സൃഷ്ടികളായ ആളുകളോട് നമ്മുടെ ഹക്കുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളുടെ ഹക്കാണ്. അതിനുശേഷം കുടുംബ ബന്ധങ്ങൾ, സിറത്തുർ റഹിം. അതിനുശേഷം ദുർബലരായ മുസ്ലിങ്ങളോടുള്ള ഹക്ക്. അതിനുശേഷം മറ്റെല്ലാ സൃഷ്ടികളോടുമുള്ള ഹക്ക്. ഈ ഹക്കുകളിലൊക്കെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതൊക്കെ നന്നാക്കാനുള്ള അവസരമാണ് നോമ്പ്. നോമ്പിന് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ഒരാളോട് വരെ എങ്ങനെ പെരുമാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വൈദാ കാന യൗമു സൗമി അഹദികും, നിങ്ങൾ ഒരാൾ നോമ്പ് നോക്കുന്ന ദിവസമായാൽ, റംദാൻ ആയാൽ, നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ, ഫലാ യർഫുസ് വലാ യഫ്സുഖ് വലാ യസ്ഖബ്, നിങ്ങൾ തെറി പറയരുത്, ഒച്ചയിടരുത്, അലറി വിളിച്ച് സംസാരിക്കരുത്. ഇനി ഒരാൾ ഇങ്ങോട്ട് വന്ന് ചെയ്താലോ, ഇനി ഒരാൾ ഇങ്ങോട്ട് വന്ന് തെറി വിളിക്കുകയോ അവനോട് ഏറ്റുമുട്ടുകയോ ചെയ്താൽ എനിക്ക് നോമ്പാണ് എന്നാണ് മറുപടി പറയേണ്ടത്. ഇത് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ആളോട്, അന്യനായ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ഒരാളോട്, അപ്പോൾ നമ്മുടെ കുടുംബക്കാരോടും മാതാപിതാക്കളോടും നമ്മൾ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? അത് സുന്നത്തായ മറ്റ് പല ഇബാദത്തുകളേക്കാളും സ്ഥാനമുള്ള കാര്യമാണ്. ഹസൻ അൽബസ്രി റഹിമഹുള്ളാ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, ഞാൻ ഖുർആൻ പഠിക്കുകയാണ്, എന്റെ ഉമ്മ ഭക്ഷണം എടുത്തു വെച്ച് കാത്തിരിക്കുകയാണ് രാത്രി ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, നീ അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കുന്നത് നീ സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ അതാണ് എനിക്കിഷ്ടം, അതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ബന്ധം തീർക്കാൻ നമുക്ക് ഒരുപാട് ഉദറുകൾ നമ്മൾ പറയും, അതിന് പല കാരണങ്ങൾ നമ്മൾ പറയും, തടസ്സങ്ങൾ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉദറുകളൊക്കെ പരലോകത്ത് നരകാവകാശികളുടെ ഉദറുകൾ പോലെയാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽക മഅദീറ, ഓരോരുത്തരും അറിയാം അവന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന്, അവൻ എന്തൊക്കെ ഉദർ പറഞ്ഞാലും അവനറിയാം അവന് ശിക്ഷ അർഹിക്കുന്നുണ്ടെന്ന്. എന്നതുപോലെയാണ് നമ്മുടെ അവസ്ഥ, ഒരു ഉദറുമില്ല നമുക്ക് ബന്ധങ്ങൾ മുറിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്, ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബ ബന്ധം ചേർക്കുന്നവൻ ആരല്ല, ഇങ്ങോട്ട് നല്ലവണ്ണം പെരുമാറുന്നവനോട് തിരിച്ചും മുകാഫത്ത് അങ്ങോട്ടും തിരിച്ചും പ്രത്യുപകാരം ചെയ്യുന്നവൻ അവനല്ല വാസിൽ എന്ന് പറയുന്നു, കുടുംബ ബന്ധം പുലർത്തുന്നവൻ എന്ന് പറയുന്നു. മറിച്ച് ആരാണ്? വലാക്കിനിൽ വാസിലു, ആരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ? അല്ലദീ ഇദാ ഖത്അത് റഹിമുഹു വസലഹ, അവന്റെ കുടുംബക്കാർ ഇങ്ങോട്ടുള്ള ബന്ധം മുറിച്ചാൽ അത് അങ്ങോട്ട് പോയി ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുന്നത്. അങ്ങനെ ചേർത്താലുള്ള ഗുണം എന്താണ്? മൻ അറാദ അൻ യുൻസ അലഹു ഫീ അസരിഹി വയുബ്സത ലഹു ഫീ റിസ്ഖിഹി ഫലിയസ്റഹിമ, ആർക്കാണോ തന്റെ ആയുസ് നീളണമെന്ന് ആഗ്രഹമുള്ളത് അതുപോലെ തന്നെ തന്റെ റിസ്ഖിൽ വിശാലത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ. ഇതിനുള്ള അവസരമാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ഖുർആൻ ഓതുന്നതും തറാവീഹും മാത്രമാണെന്ന് കരുതരുത്. അത് വലിയ ഇബാദത്താണ്, അതിന്റെ അതിൽ ഒരുപാടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ അടുത്ത ആളുകളും അകന്ന ആളുകളും എല്ലാ തരത്തിലും നമുക്ക് ബന്ധമുള്ളവരോടുള്ള ബന്ധങ്ങൾ പുതുക്കുക, മുറിഞ്ഞു പോയത് കൂട്ടി യോജിപ്പിക്കുക. അതിനുള്ള അവസരമാണ് റമദാൻ. അതുപോലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കുക. സഹാബത്തിന്റെ രീതി എന്തായിരുന്നു? നമ്മൾ ഇന്ന് സക്കാത്ത് കൊടുക്കുന്നത് റമദാൻ മാസത്തിലാണ് സാധാരണ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു റജബ് റഹിമഹുല്ലാ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ പറയുന്നത്, സഹാബത്തിന്റെ കാലത്ത്, സലഫുകളുടെ കാലത്ത് അവർ ശഅബാനിൽ തന്നെ സക്കാത്ത് കൊടുക്കും. എന്തിനു വേണ്ടി? പാവപ്പെട്ട കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾക്ക്, അധ്വാനിച്ചൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക്, ശരീരം കൊണ്ട് തൊഴിലെടുക്കുന്നവർക്ക്, അവർക്ക് റമദാൻ മാസത്തിൽ പ്രയാസമുണ്ടാകും. അപ്പൊ റമദാനിൽ അവർക്ക് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി അവർക്ക് സക്കാത്ത് നേരത്തെ കണ്ട് ശഅബാനിൽ തന്നെ കൊടുക്കും. എത്ര വിശാലമായ മനസ്സായിരുന്നു അവരുടേത്. ഞങ്ങൾ മാത്രം ഇബാദത്ത് ചെയ്താൽ പോരാ, ഇന്ന് കുറെ ആളുകൾ അവര് ഉംറക്ക് പോകും, റമദാൻ മാസം മുഴുവനും ഹറമിൽ എത്തിക്കാത്തിരിക്കും, എന്നിട്ട് പെരുന്നാളിന്റെ തലേ ദിവസം സക്കാത്ത് ഏതെങ്കിലും കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കും. പക്ഷെ സഹാബത്തിന്റെ മനസ്സ് ഇങ്ങനെയായിരുന്നില്ല. ഇതുപോലെ പാവപ്പെട്ട ആളുകൾ നാട്ടിലുണ്ട്, അവർക്ക് അവിടെയുള്ള പള്ളിയിലും ഇബാദത്ത് ചെയ്യണം, അതിനുള്ള സഹായം അവർ നേരത്തെ ചെയ്തു കൊടുക്കും. ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ കൂടി നമ്മൾ അന്വേഷിക്കണം. അവർക്ക് നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യണം. അത് നമ്മുടെ കയ്യിൽ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കഴിയുന്നത് പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിച്ചു, സഹീൽ ബുഖാരിയുടെ ഹദീസാണ്, അയ്യു സദഖത്തി അഫ്ദൽ, ഏറ്റവും അഫ്ദലായ സദഖ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുൻഫിഖ വഅൻത സഹീഹുൻ ഹരീസ്, നീ പൂർണ്ണ ആരോഗ്യവാനാണ്, അതുപോലെ തന്നെ പണത്തോട് ആർത്തിയുണ്ട്, അങ്ങനെയുള്ള സമയത്ത് ചെലവഴിക്കുന്നതാണ് ഏറ്റവും അഫ്ദലായ സദഖ. എന്താണ് നിന്റെ അവസ്ഥ? തഅ്മുലുൽ ഗിന വതഖ്ഷൽ ഫഖർ, നീ ഐശ്വര്യം സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അഥവാ നിനക്ക് ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, കയ്യിലുള്ള ഈ കുറച്ച് പണം ഇനിയും വളർത്തി വലുതാക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെ ഐശ്വര്യം നീ പ്രതീക്ഷിക്കുന്നുണ്ട്. വതക്ഷൽ ഫഖർ, ഇതങ്ങോട്ട് കൊടുത്താൽ ദാരിദ്ര്യം വരുമോ എന്ന പേടിയുമുണ്ട്, അഥവാ ഒരുപാട് പണമൊന്നുമില്ല, അങ്ങനെയുള്ള സമയത്ത് കൊടുക്കുന്നതാണ് അഫ്ദലു സദഖ, ഏറ്റവും അഫ്ദലായ സദഖ. വലാ തുംഹിൽ, നീ നീട്ടിവെക്കരുത്. ഹത്താ ഇദാ ബലഗത്തുൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിലെത്തും, എന്നിട്ട് എന്ത് സംഭവിക്കും? തഖൂലു ഹാദാ ലിഫുലാൻ, തഖൂലു ലിഫുലാനിൻ കദാ വലിഫുലാനിൻ കദാ, ഇന്നയാൾക്ക് ഇത്ര കൊടുക്കണം, ഇന്നയാൾക്ക് ഇത്ര കൊടുക്കണം എന്ന് മരണക്കിടക്കയിൽ വെച്ച് നീ പറയും. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകരുത്. വഖദ് കാന ലിഫുലാൻ, കാരണം പിന്നെ നീ സദഖ ചെയ്യേണ്ടതില്ല, നിന്റെ സമ്പത്തൊക്കെ നിന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു, അത് ഇന്നയാൾക്കും മറ്റേയാൾക്കും ഒക്കെയായി വീതിക്കാൻ അടുത്തിരിക്കുന്നു, അഥവാ സ്വത്ത് വീതിക്കാറായി മരിക്കാറായി. ആ സമയത്ത് കൊടുത്തിട്ട് പ്രതിഫലം കുറവായിരിക്കും എന്നത്, ആ സമയത്ത് കൊടുക്കുന്നതിനെ പരിധി വെച്ചിരിക്കുന്നു. ശരിയാണ്, മൂന്നിലൊന്നിൽ കൂടുതൽ വസിയത്ത് ചെയ്യാൻ പോലും പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് സ്വത്ത് ഇങ്ങനെ കൈമാറി പോകുന്ന ആ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു റൂഹ് തൊണ്ടക്കുഴലെത്തിയാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരോഗ്യമുള്ള സമയത്ത് കുറച്ചൊക്കെ ദാരിദ്ര്യത്തോട് പേടിയും അതുപോലെ തന്നെ പണം കൊണ്ട് പല പദ്ധതികളും ഒക്കെ ഉള്ള സമയത്ത് തന്നെ സദഖ ചെയ്യുന്നതാണ് അഫ്ദൽ സദഖ. ആ സദഖയ്ക്ക് ഏറ്റവും കൂടുതൽ അർഹരായിട്ടുള്ളത് നമ്മോട് രക്തബന്ധമുള്ളവരാണ്, പിന്നെ നമ്മുടെ അയൽവാസികളാണ്, പിന്നെ മുസ്ലിങ്ങളായ ദുർബലരായ ആളുകളാണ്. അതുകൊണ്ട് ഇക്കാര്യം പരിഗണിക്കുക. അള്ളാഹുവിനോടുള്ള ബന്ധവും സൃഷ്ടികളോടുള്ള ബന്ധവും നന്നാക്കാനുള്ള ഒരു അവസരമായി, നമ്മുടെ ആയുസ്സിലെ ഒരു അവസരമായി ഈ റമദാനെ നമ്മൾ കാണുക. നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കുറച്ചുകൊണ്ട് നമ്മുടെ അവസാനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റമദാൻ വവഫ്ഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുമ്മ തഹ്ഹിർ ഖുലൂബനാ മിനൽ നിഫാഖി വഅഅമാലനാ മിനൽ റിയാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്‌വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അഖൂല മാ സമിഅ്തും വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും وللمسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.